ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
தேஷாம் சௌச்சாசமனாதிரபி தத்துவ ஆசிரம தர்மோ லோக சங்கிரஹார்த்தத்வா. പിന്നെ അവരുടെ ശൗചാചാരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ, ശൗചത്തെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്, സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. അതായത് മണ്ണുപയോഗിച്ച് എങ്ങനെ ശൗചാദി കർമ്മങ്ങൾ ചെയ്യണം, അതൊക്കെ പറയുന്നുണ്ട് നിയമമായിട്ട്. അതെല്ലാം പറഞ്ഞിരിക്കുന്നതോ, അതും അതിന്റെ തത്വത്തെ എടുത്താണ്, തത്വത്തെയോടെ സ്വീകരിക്കുന്നു. ഇവിടെ പറയുന്നു തത്വന ആശ്രമധർമ്മവും, ഒന്നും ആശ്രമധർമ്മങ്ങളായിട്ടല്ല തത്വത്തെ സ്വീകരിക്കും. എന്തുകൊണ്ട്? ലോകസംഗ്രഹാർത്ഥത്വ. ആചാര്യന്മാരെ ലോകസംഗ്രഹത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ബാഹ്യമായി. അപ്പൊ അവരുടെ ശുചിത്വവും മറ്റും എങ്ങനെ? കുളിക്കാതെ ദേഹം വൃത്തിയാകുമോ? ശൗചം ചെയ്യാതെ ദുർഗന്ധം മാറുമോ? അതിന് സമാനം വരുന്നു ജ്ഞാനാഭ്യാസേനൈവ ആ പാവനത്വം എന്ന് പ്രത്യേക. അവരുടെ ശുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനാഭ്യാസം കൊണ്ട് തന്നെ സാധിക്കും. അപാവനത്വം അവരിലിരിക്കുന്ന അശുദ്ധി, നമ്മൾ കാണുന്ന ദേഹത്ത് അഴുക്ക് മറ്റു കാര്യങ്ങൾ, ഇതൊന്നും അവരെ സംബന്ധിച്ച് അപാവനമല്ല. ജ്ഞാനാഭ്യാസം കൊണ്ട് അവരുടെ അശുദ്ധിയെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ കുളിച്ചോ കുളിച്ചില്ലയോ, ശൗചം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതൊന്നും അവിടെ ഇതില്ല. ശാസ്ത്രങ്ങളിൽ ലോകസംഗ്രഹത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ഭിക്ഷാചര്യ സ്വീകരിക്കുന്ന അവന്റെ ജ്ഞാനാഭ്യാസം കൊണ്ട് തന്നെ അവന് ശൗചം വന്നു കഴിഞ്ഞു. അതിൽ കവിഞ്ഞ് അവന് വേറൊരു ആചാരമില്ല. അങ്ങനെ ഒരുവൻ സഞ്ചരിക്കുകയാണെങ്കിൽ, ഈശ്വരചിന്തയോടുകൂടി ഭിക്ഷ സ്വീകരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ, അവനെ സംബന്ധിച്ച് മറ്റ് ബാഹ്യമായ അപാവനത്വമൊന്നുമില്ല. അവൻ പാവനം തന്നെയാണ്, പരിശുദ്ധൻ തന്നെയാണ്. എന്തുകൊണ്ട്? ജ്ഞാനാഭ്യാസം, ജ്ഞാനത്തിന്റെ ആവൃത്തി അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് മതി എന്നാണ്. അവനെ ദർശിക്കുന്നതും വന്ദിക്കുന്നതും അവന് ഭിക്ഷ നൽകുന്നതുമെല്ലാം പുണ്യമാണ്. അങ്ങനെ അവൻ ലോകത്തിന് ഉപകാരം ചെയ്യുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അതിന് പ്രമാണവും പറയുന്നു. ജ്ഞാനത്തോളം പവിത്രമായി മറ്റൊന്നുമില്ല, ജ്ഞാനാഭ്യാസത്തോളം പവിത്രമാക്കുന്ന മറ്റൊരു ധർമ്മവുമില്ല. അത് മതി, ഇത് സ്മരണ. പക്ഷെ പറഞ്ഞിരിക്കുന്നതോ, മൂന്ന് നേരം കുളിക്കണം, 14 തവണ ശൗചം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതാരും അനുഷ്ഠിക്കണ്ടെന്നാണോ? അതിന് പറയുന്നു ത്രിഷവണ സ്നാന വിദ്യാതെ അജ്ഞസന്യാസിക്ഷേത്വ. അജ്ഞന്മാരായ സന്യാസിമാരുണ്ട്. എന്നുവെച്ചാൽ അവൻ മോക്ഷത്തിനുള്ള ആഗ്രഹം കൊണ്ട് സന്യസിച്ചു, തത്വജ്ഞാനത്തിന്റെ ആഗ്രഹം കൊണ്ട് സന്യസിച്ചു. പക്ഷെ അവർ തത്വജ്ഞാനമൊന്നും വേണ്ടവണ്ണം വന്നിട്ടില്ല. അവർ അജ്ഞസന്യാസിമാരുണ്ട്. അജ്ഞസന്യാസിമാര് ഇതെല്ലാം പാലിക്കും. എന്താണ് പ്രാതർ മധ്യാഹ്ന യോസ്നാനം എന്നെല്ലാം പറഞ്ഞ് ആ നിയമങ്ങൾ പാലിക്കും. അജ്ഞസന്യാസി അത് പാലിക്കേണ്ടതാണ്. അപ്പോൾ സന്യാസിക്ക് വിധി നിഷേധങ്ങളില്ല എന്നുള്ള ധാരണ ശരിയല്ല. സന്യാസിമാരെല്ലാം ജ്ഞാനി ആയിരിക്കണം എന്നുള്ള ധാരണയും ശരിയല്ല. അജ്ഞനും സന്യാസിയാകാം. അപ്പോൾ അജ്ഞനും വിധി, അജ്ഞനായ സന്യാസിക്ക് വേണ്ടിയാണ് വിധി നിഷേധങ്ങൾ, അവർ അത് പാലിച്ചതിനെ തീർന്നു. ഒരാൾ സന്യാസിയായി അതുകൊണ്ട് ജ്ഞാനിയായി, അങ്ങനെ ആവണമെന്നില്ല. അല്ലെങ്കിൽ ഒരാൾ ജ്ഞാനി ആയാലേ സന്യാസിയാകാവൂന്നുമില്ല. ജ്ഞാനമില്ലാത്തവനും സന്യാസമാകാം. എങ്ങനെ? അതൊരു ധർമ്മമായിട്ട് സ്വീകരിക്കാം. മറ്റു ധർമ്മത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു ധർമ്മമായി, ഒരു വ്രതമായി സ്വീകരിക്കാം. ആ വ്രതത്തെ പാലിക്കുമ്പോൾ അതിന് ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മത്തേക്ക് സ്വീകരിക്കണം, അവന്റെ ജ്ഞാനപ്രാപ്തി വരെ. അല്ലെങ്കിൽ ആ ജ്ഞാനയിൽ അവൻ, ആ ജ്ഞാനത്തിൽ അവന് നിഷ്ഠയുണ്ടാകുന്നത് വരെ. അവന് സന്യാസിയാണ്, അവനും ഭിക്ഷാചര്യം ആണ് സ്വീകരിക്കുന്നത് ഇവിടെ പറയുന്നതനുസരിച്ച്. പക്ഷെ അവൻ അജ്ഞനാണ്. അതല്ല ഇതിനെക്കുറിച്ച് ഉള്ള ചർച്ചയാണ്. അതുകൊണ്ട് സന്യാസ ആശ്രമധർമ്മം എന്ന് പറയുന്ന ധർമ്മം, അവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം അജ്ഞനായ സന്യാസി ഉദ്ദേശിച്ചിട്ടാണ്. സന്യാസിമാരിലും അജ്ഞന്മാരുണ്ട്, അവർ ഇത് ചെയ്യണം. സന്യാസിമാരെല്ലാം അവനും ഗൃഹസ്ഥൻ എങ്ങനെയാണോ ഗൃഹസ്ഥന്റെ ധർമ്മം, ബ്രഹ്മചാരിക്ക് എങ്ങനെയാണോ ബ്രഹ്മചാരിയുടെ ധർമ്മം, അതുപോലെ സന്യാസിക്ക് സന്യാസിയുടെ ധർമ്മം അത് സ്വീകരിക്കണം, സ്വീകരിച്ചനുഷ്ഠിക്കണം. അതുകൊണ്ട് മോക്ഷസാധനമായവർ ധർമ്മത്തെ സ്വീകരിക്കുന്നു, സന്യാസി സന്യാസിയുടെ ധർമ്മത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ജ്ഞാനം മാത്രമേ സർവാശ്രമിണാം അധികാര, ജ്ഞാനത്തിന് സർവാശ്രമികൾക്കും അധികാരമുണ്ട്. അതിൽ അവർക്ക് പ്രവർത്തിക്കാം. തഥാപി സന്യാസനിഷ്ഠേവ ബ്രഹ്മവിദ്യ മോക്ഷസാധനം. സന്യാസനിഷ്ഠമായ ബ്രഹ്മവിദ്യയാണ് മോക്ഷത്തിന് ഉപകരിക്കുന്നത്. വെച്ചാൽ അത് ഫലം കൊടുക്കുന്നത് സന്യാസനിഷ്ഠയോടുകൂടി വരുന്ന ബ്രഹ്മ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ചത്, എന്റെ വ്യാഖ്യാനങ്ങൾ വിശദീകരിച്ചത്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? സന്യാസനിഷ്ഠ എന്ന് അതിന് ജീവൻ മുക്തി വിവേകത്തിനും മറ്റും പറയുന്നത്. ഗൃഹസ്ഥൻ തന്നെ, ഗൃഹസ്ഥന്റെ വിദ്യുത് സന്യാസത്തെ കുറിച്ച് അവിടെ പറയുന്നു. ഗൃഹസ്ഥൻ തന്നെ വളരെ ധാർമ്മികമായി ജീവിക്കുന്നു, ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് അയാൾ ജീവിക്കുന്നു, അയാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നു. പക്ഷെ അയാൾ ജ്ഞാനത്തെ സമ്പാദിച്ചാലും അയാൾക്ക് ജീവൻ മുക്തി ലഭിക്കുന്നില്ല. കാരണം ഈ ഗർഹസ്ഥ്യത്തിലെ 100,000 കർമ്മങ്ങൾ അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ സ്പഷ്ടമായി പറയുന്നു, ആത്മാവ് അകർത്താവണമെന്ന് മനസ്സിലായി. പക്ഷേ ശരീരത്തിനും മനസ്സിനും അന്ധകരണത്തിലും ഈ കർമ്മങ്ങൾ വീണ്ടും നിലനിൽക്കുന്നു. ആത്മാവിൽ അതല്ല ശരി, പക്ഷേ കർമ്മം വീണ്ടും വരുന്നില്ല. ആത്മാവിൽ ആത്മാവ് ആനന്ദസ്വരൂപമാണ്, പക്ഷെ മനസ്സിൽ ഇതറിഞ്ഞിട്ട് മനസ്സിൽ ദുഃഖം വരുന്നില്ല. ആത്മാവിൽ അഹന്തയില്ല, പക്ഷെ മനസ്സിൽ അഹന്ത വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ കർമ്മം അവനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെ? ബാഹ്യമായ ഈ 100,000 വ്യവഹാരങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് ജ്ഞാനം സമ്പാദിക്കുന്നവനും ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നു, എന്നുവെച്ചാൽ ഈ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അവനും പ്രേക്ഷാമന്ത്രം ഉച്ചരിച്ച് സർവത്തെയും ത്യജിച്ച് ദണ്ഡവും കമണ്ഡലവും കാഷായവുമായിട്ട് ഭിക്ഷാചര്യം സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കാം. എന്തുകൊണ്ട്? അവന് ആ ജീവൻ മുക്തി എന്ന് പറയുന്ന ആ ആനന്ദം, അതിന് കർമ്മം തടസ്സമാകുന്നു. അവൻ്റെ തന്നെ കർമ്മം, കർമ്മം ചെയ്യുമ്പോൾ അനുകൂല പ്രതികൂലങ്ങൾ വരും, രാഗദ്വേഷങ്ങൾ വരും, സ്തുതി നിന്ദ വരും. നമ്മൾ നല്ലത് ചെയ്താലും ത്യാഗം ചെയ്താലും അതിൽ സ്വാർത്ഥത വരും, അറിയാതെ കടന്നു വരും, രാഗദ്വേഷങ്ങൾ വരും. അപ്പം ജനം നിന്ദിക്കും, ജനം അധിക്ഷേപിക്കും, അത് കേൾക്കുമ്പോൾ അസ്വസ്ഥത വരും മനസ്സിൽ. നമ്മൾ സത്യം ചെയ്താലും പുറത്തിറങ്ങിയാൽ ജനം പറയും കള്ളനാണ് പോകുന്നത്, കാവ്യം എടുത്തും കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നടക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ദുഃഖം വരും. വേണമെങ്കിൽ പറയും ഇന്ന ആശ്രമത്തിലെ കള്ളനാണെന്നൂടെ പറയും തിരിച്ചറിഞ്ഞു. ഇത്രയും ലോകസേവനവും പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഇനിപ്പോഴും കള്ളനാണെന്നാണല്ലോ വിളിക്കുന്നതെന്നുള്ള ദുഃഖം വരും. അതുണ്ടാവും. അനുകൂലം ചെയ്താൽ ജനം സന്തോഷിക്കും, പ്രതികൂലം വന്നാൽ അവിടെ തന്നെ നിന്ദിക്കും. അത് ദുഃഖത്തെ ഉണ്ടാകും. അതൊട്ട് ഒഴിവാക്കാനും വയ്യ, കർമ്മത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗൃഹസ്ഥനും സന്യാസം സ്വീകരിക്കുന്നു. വേണ്ട, ഇത് ഈ ശരണ്യമേ വേണ്ട. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ജീവൻ മുക്തി? അതാണ് മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം ആന്തരികമായി അനുഭവിക്കും, ചിത്തസമാധാനം വരണം ആന്തരികമായി, അത് അസ്വസ്ഥമാകാൻ പാടും. തത്വജ്ഞാനത്തിന്റെ പ്രയോജനം അതാണ്. കർമ്മം ചെയ്യുകയോ കർമ്മം ചെയ്യാതിരിക്കുകയോ ലോകത്തെ സേവിക്കുകയോ സേവിക്കാതിരിക്കുകയോ ലോകസ്തുതിക്കുകയോ നിന്ദിക്കുകയോ എന്തോ ചെയ്യട്ടെ, അവന് ചിത്തസമാധാനം വന്നു, ആന്തരികമായ ശാന്തി അനുഭവിക്കുന്നു, സമാധാനം കിട്ടുന്നു. അതാണ് മുക്തി, ജീവൻ മുക്തി. അതിനപ്പുറം ജീവൻ മുക്തിയുടെ വിലക്ഷണമായ സുഖം അത് കർമ്മരംഗത്തിൽ നിന്നുകൊണ്ട് സാധിക്കുന്നില്ല. കർമ്മ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അല്ലെ, സാധാരണ കർമ്മം ചെയ്യുന്നവർക്ക് എത്തുന്നു ഇത് വിടണം, ഇതല്ല ആത്മീയത, ഇത് വിട്ടേ പറ്റൂ, സ്വസ്ഥത കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. ചിലരങ്ങനെയല്ല, കർമ്മഭ്രാന്തിൽ ആ കർമ്മത്തിൽ കുറെ മുഴുകും, കർമ്മത്തിന്റെ രസം കയറും, എന്നിട്ട് അതങ്ങോട്ട് ആവേശപൂർവ്വം ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു തിരിച്ചടി വരുന്നത്. എങ്കിലും പറയും കള്ളനാണെന്ന് പറഞ്ഞാൽ മതി, അപ്പോ തീർന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആവേശവും പോയി, നിരാശനാവും. ഇത്രയും കാലം പ്രവർത്തിച്ചതിൽ ഇതാണോ ഫലം? ഈ തരത്തിൽ ചിന്തിച്ച് അസ്വസ്ഥനും നിരാശനുമാവും. പിന്നെ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ പ്രലോഭനങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് നീങ്ങുമ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്യും, സ്ഥാനമാനങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പൊ ഇതൊക്കെ സ്ഥാനമാനങ്ങളാണെങ്കിൽ അത് നിലനിർത്തണമെന്ന് തോന്നും, പുതിയത് പിടിച്ചെടുക്കണമെന്ന് തോന്നും, സമ്പത്താണെങ്കിൽ അത് കുറച്ച് തന്നെ സ്വന്തമാക്കണമെന്ന് തോന്നും. മനുഷ്യന്റെ മനസ്സാണ്, ഇതിൽ നിന്നൊന്നും ആരുടെ മനസ്സും മുക്തമല്ല. സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു ത്യാഗി, പരമമായ ത്യാഗി, ഒന്നോ രണ്ടോ നോട്ട് തന്റെ പോക്കറ്റിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഈ വലിയ ആശ്ചര്യമൊന്നും അത് വിചാരിച്ചു പോകും. മനസ്സങ്ങനെയാണ്, മനസ്സിന്റെ സ്വഭാവമാണ്. അപ്പൊ സ്വാർത്ഥത അത് വരും. അത് പിന്നീട് പല പ്രശ്നങ്ങളും കാരണമാകും, അസ്വസ്ഥത വരും. കർമ്മരംഗത്ത് ഈ കാണുന്ന ഈ അസ്വസ്ഥതകൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഗൃഹസ്ഥനും യുദ്ധസന്യാസം സ്വീകരിക്കുന്നു. ഞാനീ പറഞ്ഞു വരുന്നത് ജീവൻമുക്തി ഉപയോഗത്തെക്കുറിച്ചാണ്, അതാ നിങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും ആശ്രമത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ല. ജീവൻ മുക്തി വിവേകം ഓർത്തോളണം. സംശയമുണ്ടെങ്കിൽ ആ പുസ്തകം എടുത്ത് വായിച്ചു തോന്നും. ഇതെല്ലാം ആചാര്യന്മാർ മുമ്പേ കണ്ടിരുന്നു, കർമ്മത്തിന്റെ ദൂഷ്യം. പക്ഷെ കർമ്മ സംസ്കാരമുള്ളവന് കർമ്മത്തെ പാടെ വിട്ടറിയാനും വയ്യ. അതുകൊണ്ട് കർമ്മയോഗത്തെ നിർദ്ദേശിച്ചു, അതും വിസ്മരിക്കാൻ പാടില്ല. അതേസമയം ഗൃഹസ്ഥനും കർമ്മസന്യാസം സ്വീകരിക്കണം. നമ്മുടെ ഭാഷകാരനം ഉറപ്പിച്ചു വരാന്താണ് സന്യാസനിഷ്ഠ ഏവ ബ്രഹ്മവിദ്യ മോക്ഷസാധന. മോക്ഷം എന്ന് പറയുന്ന ആനന്ദമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അത് സന്യാസനിഷ്ഠമായ വിദ്യ കൊണ്ടേ സാധിക്കൂ, എന്നിട്ട് കർമ്മത്യാഗരൂപത്തിലുള്ള ആ നിഷ്ഠ കൊണ്ടേ സാധിക്കൂ. അല്ലെങ്കിൽ കർമ്മം അനേക വിക്ഷേപങ്ങളെ ഉണ്ടാക്കും, അത് അശാന്തി ഉണ്ടാക്കും. ഇതാണ് ഭാഷ്യകാരന്റെ സിദ്ധാന്തം. ഇതിന് കാലാനുസൃതമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോ ആധ്യാത്മിക സാധകന്മാരുടെയും കർത്തവ്യം. കാലത്തിൽ അതെങ്ങനെ യോജിക്കും, എങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. പക്ഷെ തത്വം അല്ലെങ്കിൽ ആദർശം അതാണ്, സന്യാസനിഷ്ഠായ ബ്രഹ്മവിദ്യ മോക്ഷസാധനം. സന്യാസനിഷ്ഠമായ ബ്രഹ്മവിദ്യ മോക്ഷസാധനമാവും. രണ്ടു കാര്യം പറയുന്നത്, ബ്രഹ്മവിദ്യ ആർക്കും ആകാം, ഏതാശ്രമിക്കും ആകാം, പക്ഷെ മോക്ഷം എല്ലാവർക്കും കിട്ടത്തില്ല. ബ്രഹ്മവിദ്യ കിട്ടിയാലും കിട്ടത്തില്ല, ഈ പറയുന്ന സമാധാനവും ശാന്തിയും ഒന്നും കിട്ടത്തില്ല. അത് ഒരിടത്തേ ഉള്ളൂ, സന്യാസത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി അടുത്ത് ജനകന്റെ കാര്യവും മറ്റും പറയുന്നുണ്ട്, ഉടനെ നമ്മുടെ മനസ്സിൽ വരും ജനകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്യാസം ഇല്ലല്ലോ, അതിന് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇതാണ് പറയുന്നത്, സന്യാസം വേണം, സന്യാസനിഷ്ഠായ ബ്രഹ്മവിദ്യ എന്നാ കർമ്മസഹിത, കർമ്മസഹിതമായ ശരിയാകത്തില്ല, സമാധാനം കിട്ടത്തില്ല, ജ്ഞാനം ഉണ്ടാവും പക്ഷെ മോക്ഷം ഉണ്ടാകത്തില്ല. ഇത് ഭൈക്ഷചര്യം ചരന്തഹ സന്യാസയോഗാതിരിജ ബ്രുവൻ ദർശയതി സന്യാസയോഗ യതയ ശുദ്ധസത്വാഹ എന്നെല്ലാം പറയുന്നുള്ളൂ. ഇനി പറയും, ഇപ്പൊ സന്യാസയോഗത്തിന്റെ പരമമായ പ്രാധാന്യത്തെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഭിക്ഷചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സന്യാസം എന്നാ വേറെന്താണ്? ഗൃഹസ്ഥനെ ഇരുന്നുകൊണ്ട് ഭക്ഷണം ഭുജിക്കാൻ നിയമം അനുവദിക്കില്ല. പഴയകാലം ഗൃഹസ്ഥൻ ഭക്ഷണം പാടില്ല, അത് ബ്രഹ്മചാരിക്കും സന്യാസിക്കും മാത്രമേ ഉള്ളൂ. ഗൃഹസ്ഥൻ ഭിക്ഷാം ദഹിക്കുന്നു പോയി ആവശ്യപ്പെടാൻ പാടില്ല, അത് ബ്രഹ്മചാരിക്ക് ആവശ്യപ്പെടാം, സന്യാസിക്ക് ആവശ്യപ്പെടാം. അപ്പോ ഗൃഹസ്ഥൻ എന്ത് ചെയ്യേണ്ടി വരും? കാർഗസ്ഥ്യം ഉപേക്ഷിക്കുന്നു. അതാണവൻ ഇതിന്റെ ഫലമായ ജീവൻ മുക്തി സുഖം അതനുഭവിക്കാം. ഇത് സന്യാസയോഗാദിയിലെ മൃഗദർശേരി. അത് ഭാഷകാരം പറയുന്നത് പ്രായോഗികമായ അനുഭവത്തിൽ നിന്നും ലോകത്ത് ഏതു കാലത്തും അങ്ങനെ തന്നെ അനുഭവം കർമ്മം വിക്ഷേപത്തെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഭഗവാനെ പോലെ ആയിരിക്കും. എന്താണ് വെറുതെ ഏവക്ക് കർമ്മണി, അല്ലെങ്കിൽ ജനങ്ങളെ പോലെ ആയിരിക്കും. അത് വിടുക. ഇവിടെ പറയുന്ന സാധകന്മാരെ കുറിച്ചാണ്. സന്യസിച്ച് അവിക്ഷേപത്തെ ഒഴിവാക്കി മോക്ഷത്തെ നേടുന്നു. അപ്പം ജ്ഞാനവും സന്യാസവും ഒരുമിച്ച് തന്നെ ഇരിക്കണം. അത് പറയുന്നു. ഈ തത്വത്തിലാണെങ്കിലോ പറയുന്നു വിദ്യ കർമ്മവിരോധ, വിദ്യയും കർമ്മവും തമ്മിൽ വിരോധമുണ്ട്. ഈശാവാസ്യത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നു, തുടക്കത്തിൽ തന്നെ. അത് ഒരുമിച്ചിരിക്കത്തില്ല. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ആശയവും ജ്ഞാനവും സാധ്യമല്ല. കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് കർത്തൃത്വബോധം വേണം, അഹന്ത വേണം. ജ്ഞാനത്തിനത് ത്യജിക്കണം. താത്വികമായ വിരോധം, മറ്റത് പ്രായോഗികമായി വരുന്ന വിരോധം. രണ്ടും ഭാഷകാരനെടുത്ത് പറയുന്നു. നഹി ബ്രഹ്മാത്മേകത്വ ദർശനേന സഹ കർമ്മസ്വപ്നേപി സമ്പാദയിതും സഖ്യം. ബ്രഹ്മാത്മേകത്വ ദർശനം എന്താണ്? ഞാൻ അസംഗനായ അകർത്താവായ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടി കർമ്മ, ഞാൻ അശ്വമേധം ചെയ്യേണ്ടവനാണ്, അതിൻ്റെ കർത്താവാണ് ഞാൻ, അത് ചെയ്തിട്ട് അതിൻ്റെ ഫലത്തെ അനുഭവിക്കണം എന്നിങ്ങനെ ആ കർമ്മം ചെയ്യുക സാധ്യമേ അല്ല. കർത്തൃത്വബോധം ആവശ്യമുള്ള കർമ്മങ്ങളും തത്വജ്ഞാനവും ഒരുമിച്ച് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ പോലെയോ ജനകനെ പോലെയോ ഒക്കെ കർത്തൃത്വബോധം ഇല്ലാതെ കർമ്മം ചെയ്യുന്നവരും. ഒരു സാധകനെ സംബന്ധിച്ച് അത് സാധ്യമല്ല. അതുകൊണ്ട് അന്ന് പ്രധാനമായിട്ടും കർത്തൃത്വബോധമുള്ള കർമ്മങ്ങളാണ് വേണ്ടത്. ജ്യോതിഷവും മറ്റും അതിലാദ്യം അഹം കർത്ത എന്ന് സങ്കല്പിക്കും. ഞാനാണ് ഈ കർമ്മത്തിന്റെ കർത്താവ്, അഹം ഭോക്ത, എനിക്ക് ഈ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കണം എന്ന് സങ്കല്പിച്ച കർമ്മം ചെയ്യാൻ പറ്റും. അശ്വമേധം സ്വേകത്വബോധവും അകർത്തൃത്വബോധവും അതും കൂടെ എങ്ങനെ ചോദിക്കും? അതുകൊണ്ട് പ്രധാനമായും ആ കർമ്മത്തെയാണ് ഉപേക്ഷിക്കാൻ പറയുന്നത്. ആ കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരോട് പറയണം. അല്ലാതെ ഇത്തരം കർമ്മങ്ങളെ കുറിച്ചൊന്നും ഒരറിവുമില്ലാതെ ലൗകികമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് വേണ്ടിയല്ല ഭാഷകാരൻ ഈ ഭാഷയും എഴുതിയിരിക്കുന്നു. ഭാഷകാരൻ നിഷേധിക്കുന്ന ആ കർമ്മത്തെയാണ്, ആ കർമ്മം ഒഴിവാക്കുക, അതാണ് ഇവിടെ പറയുന്നത്. താത്വികമായ വിദ്യയും കർമ്മവും പരസ്പര വിരുദ്ധമാണ്. അതിനെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്.